أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والمطلقات يتربصن بأنفسهن ثلاثة قروء وَلَا يَحِلُّ لَهُنَّ أَن يَكْتُمْنَ مَا خَلَقَ اللَّهُ فِي أَرْحَامِهِنَّ إِن كُنَّ يُؤْمِنَّ بِاللَّهِ وَالْيَوْمِ الْآخِرِ وَبُعُولَتُهُنَّ أَحَقُّ بِرَدِّهِنَّ فِي ذَلِكَ إِنْ أَرَادُوا إِصْلَاحًا وَلَهُنَّ مثل الذي عليهن بالمعروف وللرجال عليهن درجة والله عزيز حكيم. الطلاق مرتان فإمساكم بمعروف أو تسريح بإحسان. ولا يحل لكم أن تأخذوا مما آتيتموهن شيئا إلا أن يخافا ألا يقيما حدود الله فإن خفتم ألا يقيما حدود الله فلا جناح عليهما فيما افتدت به تلك حدود الله فلا تعتدوها ومن يتعد حدود الله فأولئك هم الظالمون. فإن طلقها فلا تحل له من بعد حتى زوجا غيره فإن طلقها فلا جناح عليهما أن يتراجعا إن ظنا أن يقيما حدود الله وتلك حدود الله يبينها لقوم يعلمون. صدق الله العظيم. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ നാം സൂറത്തുൽ ബഖറയുടെ 228-ാമത്തെ ആയത്ത് മുതലാണ് ഇന്ന് ആരംഭിക്കേണ്ടത്. കഴിഞ്ഞ ആയത്തിൽ വയൻ അസമു തലാഖ ഫഇന്നല്ലാഹ സമീഉൻ അലീം, അവർ തലാഖ് തീരുമാനിച്ചാൽ അല്ലാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും അത്രേ എന്ന് പറഞ്ഞാണല്ലോ നിർത്തിയത്. ഇനി തലാഖിനെ സംബന്ധിച്ചാണ്, തലാഖിനെ കുറിച്ച് പരാമർശിച്ചത് കൊണ്ട് അതേ സംബന്ധിച്ച് വിശദമായി പരാമർശിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്. ആ തലാഖിൽ ആദ്യം പറയുന്ന വിഷയം ഇദ്ദയെ സംബന്ധിച്ചാണ്. ഇൻഷാ അല്ലാഹ് ആയത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. വൽ മുത്തല്ലഖാത്ത്, മുത്തല്ലഖാത്ത് മുത്തല്ലഖത്ത് എന്ന് പറഞ്ഞാൽ തലാഖ് ചൊല്ലപ്പെട്ട പെണ്ണ്. വൽ മുത്തല്ലഖാത്ത്, അപ്പോൾ തലാഖ് ചൊല്ലപ്പെട്ട സ്ത്രീകൾ, യതറബ്ബസ്ന, അവർ കാത്തിരിക്കട്ടെ. തറബുസ് കാത്തിരിപ്പ്. യത്രബ്ബസ്ന, അവർ കാത്തിരിക്കട്ടെ. ബി അംഫുസിഹിന്ന, അവരുടെ നഫ്സും കൊണ്ട് എന്നാണ് വാക്കിന്റെ അർത്ഥം. അഥവാ അവരുടെ നഫ്സിന്റെ കാര്യത്തിൽ സലാഹത്ത ഖുറൂ, മൂന്ന് ഖുറൂ. ഖുറൂ എന്ന വാക്കിന് ശുദ്ധി എന്നും അശുദ്ധി എന്നും അർത്ഥമുണ്ട്. അതുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസവും ഉണ്ട്. ഏതായാലും അർത്ഥം നമ്മളിപ്പോ പറഞ്ഞു പോവുക. സലാഹത്ത ഖുറൂ, ഇത് രണ്ടും ബാധകമാകാത്ത വിധത്തിൽ മൂന്ന് മാസമുറ എന്ന് വേണമെങ്കിൽ അർത്ഥം പറയാം. സലാഹത്ത ഖുറൂ. വലാ യഹില്ലു ലഹുന്ന, വലാ യഹില്ലു, ഹലാലാകുകയില്ല, അനുവദനീയമാകുകയില്ല. ലഹുന്ന, ആ സ്ത്രീകൾക്ക്. അയ്യക്തുംന, കത്തമ എന്ന് പറഞ്ഞാൽ മറച്ചു വെച്ചു. അയ്യക്തുംന, ആ സ്ത്രീകൾ മറച്ചു വെക്കൽ. മാ ഖലഖല്ലാഹു, അല്ലാഹു സൃഷ്ടിച്ചതിനെ. ഫീ അർഹാമിഹിന്ന, അവരുടെ ഗർഭപാത്രങ്ങളിൽ. റഹ്മ ഗർഭപാത്രം, അർഹാമ് അതിന്റെ ബഹുവചനം. അർഹാമിഹിന്ന, ആ സ്ത്രീകളുടെ ഗർഭപാത്രങ്ങളിൽ എന്നർത്ഥം. ഇൻ കുന്ന യുഹ്മിന്ന ബില്ലാഹി വല്യ ഉമില്ല, ഇൻ കുന്ന, ആ സ്ത്രീകൾ ആണെങ്കിൽ. യുഹ്മിന്ന ബില്ലാഹി, അവർ അള്ളാഹുവിൽ. യുഹ്മിനു, അവൻ വിശ്വസിക്കും. യുഹ്മിനു ബില്ലാഹി, അവൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ എന്നതുപോലെ. യുഹ്മിന്ന ബില്ലാഹി, ആ സ്ത്രീകൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർ ആണെങ്കിൽ. ഇൻ കുന്ന യുഹ്മിന്ന ബില്ലാഹി, ആ സ്ത്രീകൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർ ആണെങ്കിൽ. വൽ യൗമിൽ ആഖിർ, പരലോകത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ, അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ. ബുഉലത്തുഹുന്ന, ബഅല്, ബഅല് എന്ന് പറഞ്ഞാൽ ഭർത്താവ്, നാഥൻ എന്നൊക്കെ അർത്ഥം. ഭർത്താവ് എന്നുള്ളതിന്റെ നേരെ വാക്ക് ബഅലാണ്. സൗജ് എന്നാണ് ഖുർആൻ സാധാരണ ഉപയോഗിക്കാറുള്ളത്. ഇണ എന്നാണ് അർത്ഥം. ആണിനും പെണ്ണിനും ഉപയോഗിക്കും. ബഅല് എന്നത് പുരുഷന് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. നാഥൻ, നിയന്ത്രിക്കുന്നവൻ എന്നൊക്കെ അർത്ഥമുണ്ട്. അതുകൊണ്ടാണ് ഭർത്താവ് എന്നതിന്റെ പരിഭാഷ അറബി ആയിട്ട് ബഅല് പറയുന്നത്. അതിന്റെ ജമ്മ ബഅലും ജമ്മ ബുഉലത്ത്, ഭർത്താക്കന്മാരാണ്. ഹുന്ന ബുഉലത്ത് ഹുന്ന, അവരുടെ ഭർത്താക്കന്മാരാണ്. അഹഖു ബിറദ്ദിഹിന്ന, അഹഖ് ഏറ്റവും അവകാശമുള്ളവർ. ഹഖ് അവകാശം, അഹഖ് ഏറ്റവും കൂടുതൽ അവകാശപ്പെട്ടവർ. ബി റദ്ദിഹിന്ന, അവരെ തിരിച്ചെടുക്കാൻ, റദ്ദാക്കാൻ. റദ്ദ മടക്കി എന്നാണ് അത്, തിരിച്ചെടുക്കാൻ എന്നർത്ഥം. അഥവാ തലാഖ് റദ്ദാക്കി ദാമ്പത്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ. ഫീ ദാലിക, അതിൽ, അതിൽ എന്ന് പറഞ്ഞാൽ ആ റദ്ദ തറബ്ബുസിന്റെ കാലത്ത്. ഇൻ അറാദു, അവർ ഉദ്ദേശിച്ചാൽ. ഇസ്ലാഹൻ, ഇസ്ലാഹിന് അഥവാ ഒരുമയെ, സുൽഹിന് ഒരുമിച്ചുള്ള ജീവിതത്തെ അല്ലെങ്കിൽ നന്മയെ ഉദ്ദേശിച്ചാൽ. ലഹുന്ന, ലഹു അലൈഹി, അത് നമ്മൾ വേറെ ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ലഹു എന്ന് പറഞ്ഞാൽ ഉടമപ്പെട്ടത്, അവകാശപ്പെട്ടത് എന്നൊക്കെ അർത്ഥം. അലൈഹി എന്ന് പറഞ്ഞാൽ ബാധ്യതപ്പെട്ടത്. അപ്പൊ ലഹുന്ന, ആ സ്ത്രീകൾക്ക് അവകാശമുണ്ട്. മിസ്ലുല്ലദി അലൈഹിന്ന, മിസ്ലുല്ലദി പോലുള്ളത്. അലൈഹിന്ന, അവർക്ക്, അവർക്ക് മേലുള്ളത് പോലുള്ളത്, അഥവാ അവർക്ക് ബാധ്യതകൾ ഉള്ളത് പോലെ. അവർക്കുള്ള ബാധ്യതകളെ പോലെ അവർക്ക് അവകാശങ്ങളുമുണ്ട്. ബിൽ മഅറൂഫ്, മഅറൂഫ് അനുസരിച്ച്. വലിൽ റിജാലി, പുരുഷന്മാർക്കുണ്ട്. അലൈഹിന്ന, അവർക്ക് മേൽ ദറജത്തുൻ, അല്ലെങ്കിൽ അവരെക്കാൾ ദറജത്തുൻ, ഒരു പദവി. വല്ലാഹു അസീസുൻ ഹകീം, അല്ലാഹു അസീസാകുന്നു, അജയ്യൻ, പ്രതാപവാൻ എന്നൊക്കെ അർത്ഥം. ഹകീമൻ, യുക്തിമാൻ ആകുന്നു. ഒന്നുകൂടി അർത്ഥം പറയാം. വൽ മുത്തല്ലഖാത്തു യതറബ്ബസ്ന ബി അൻഫുസിഹിന്ന തലാഖത ഖുറൂഇൻ. വൽ മുത്തല്ലഖാത്തു, തലാഖ് ചൊല്ലപ്പെട്ട പെണ്ണുങ്ങൾ, യതറബ്ബസ്ന ബി അൻഫുസിഹിന്ന, അവരുടെ ശരീരത്തിന്റെ കാര്യത്തിൽ കാത്തിരിക്കട്ടെ, തലാഖത ഖുറൂഇൻ, മൂന്ന് മാസമുറക്കാലം. വലാ യഹില്ലു ലഹുന്ന, അവർക്ക് അനുവദനീയമാകുകയില്ല, അള്ളാഹു സൃഷ്ടിച്ചത് മറച്ചു വെക്കാൻ, ഈ അർഹാമിഹിന്ന, അവരുടെ ഗർഭപാത്രങ്ങളിൽ, ഇൻ കുന്ന യുഅ്മിന്ന ബില്ലാഹി വല്യൗമിൽ ആഖിർ, അവർ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവർ ആണെങ്കിൽ. വബഊലത്തുഹുന്ന അഹഖു ബിറദ്ദിഹിന്ന, അവരുടെ ഭർത്താക്കന്മാരാണ് അവരെ തിരിച്ചെടുക്കാൻ ഏറ്റവും അവകാശപ്പെട്ടവർ. ഫീ ദാലിക, ആ തറബ്ബുസ് കാലത്ത്. ഇൻ അറാദു ഇസ്ലാഹ, അവർ ഇസ്ലാഹ് ഉദ്ദേശിച്ചാൽ, നന്മ ഉദ്ദേശിച്ചാൽ. വലഹുന്ന, ആ പെണ്ണുങ്ങൾക്ക് അവകാശമുണ്ട്. മിസ്ലുല്ലദി അലൈഹിന്ന, അവർക്ക് ബാധ്യതകൾ ഉള്ളതുപോലെ തന്നെ. ബിൽ മഅറൂഫ്, നല്ല നിലയിൽ, നന്മയനുസരിച്ച്. വലിറിജാലി അലൈഹിന്ന ദറജ, പുരുഷന്മാർക്ക് അവർക്ക് മേൽ ഒരു പദവിയുണ്ട്. വല്ലാഹു അസീസുൻ ഹകീം, അല്ലാഹു അജയ്യനും യുക്തിമാനും അത്രേ. തലാഖ് തീരുമാനിച്ചാൽ എന്ന് പറഞ്ഞ് നിർത്തിയല്ലോ. തലാഖ് സംഭവിച്ചാൽ ഉടനെ നിർബന്ധമാകുന്ന ഒരു കാര്യമാണ് റിദ്ദ. ഇർദ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് പരിശുദ്ധ ഖുർആൻ, താഴെ അത് വരുന്നുണ്ട്. അതേസമയത്ത് ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത് തറബുസ് എന്നാണ്, കാത്തിരിക്കട്ടെ എന്നർത്ഥം. എന്ത് കാത്തിരിക്കുക? മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുക എന്നത് കാത്തിരിക്കട്ടെ എന്നാണ് തറബുസ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അഥവാ ഈ തലാഖ് ചൊല്ലപ്പെട്ട ഭർത്താവിന്റെ ഭാര്യ തന്നെയാണ് അപ്പോഴും പെണ്ണ്. അതുകൊണ്ട് തന്നെ വേർപിരിഞ്ഞു പോകാനോ വേറെ വിവാഹം ആലോചിക്കാനോ ആയിട്ടില്ല. ഇതിനെയാണ് നമ്മൾ എഴുതാന്ന് പറയുക. അതാണ് അൽ മുത്തല്ലഖാത്തു യതറബ്ബസ്ന എന്ന് പറഞ്ഞത്. അവര് കാത്തിരിക്കണം. ഈ സമയത്ത് ഇപ്പോ പിന്നെ താഴെ വരുന്നുണ്ട്, പെണ്ണ് എഴുതാതിരിക്കേണ്ടത് റജഈയായ, അഥവാ ഒന്നാമത്തെയും രണ്ടാമത്തെയും തലാഖിന് ശേഷമുള്ള ഇദ്ദയാണെങ്കിൽ ഇരിക്കേണ്ടത് ഭർത്താവിന്റെ വീട്ടിൽ തന്നെയാണ്. അപ്പോഴും ഭാര്യ തന്നെയാണ്, ചെലവിന് കൊടുക്കല് ഭർത്താവ് തന്നെയാണ് എന്ന് മാത്രമല്ല, വാക്കുകൊണ്ട് തിരിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ തലാഖ് റദ്ദാകും. വാക്കുകൊണ്ട് തിരിച്ചെടുത്തു എന്ന് പറയുകയും വേണ്ട. പിന്നെ അവള് കിടക്കുന്ന മുറിയിൽ കയറിയിട്ട് ഭർത്താവ് വാതിലടച്ചാൽ തലാഖ് റദ്ദായി, അല്ലെങ്കിൽ അവള് ഭർത്താവിന്റെ മുറിയിലേക്ക് വന്നു, തലാഖ് അല്ല, അവള് അവളെ പുറത്താക്കിയില്ല, അല്ലെങ്കിൽ അയാൾ പുറത്തേക്ക് പോയില്ല എങ്കിലും എന്ന് പറഞ്ഞാൽ അവര് തമ്മിൽ ഖൽവത്ത് ഉണ്ടായി പരസ്പര സമ്മതത്തോടെ എങ്കിൽ തന്നെ തലാഖ് റദ്ദാകും, പറയൊന്നും വേണ്ട. അങ്ങനെ അവൾ അയാളുടെ കീഴിലുള്ള ഭാര്യ തന്നെയാണ് എന്നാണ്. ആ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ കാത്തിരിക്കട്ടെ എന്നാണ് പറഞ്ഞതിന്റെ അസലർത്ഥം. ഇദ്ദ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ വലിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയ സംഗതികളാണ്. രണ്ട് ഇദ്ദയുണ്ട്, മരിച്ച ആളുടെ, മരിച്ച പെണ്ണിന്റെ ഇദ്ദയുണ്ട്, ഭർത്താവ് വിധവയുടെ ഇദ്ദയുണ്ട്, അതുപോലെ തലാഖ് ചൊല്ലപ്പെട്ടവരുടെ ഇദ്ദയുണ്ട്. ഇത് രണ്ടും വ്യത്യസ്തമാണ്. രണ്ടും വിശദമായി ആയത്തിൽ ആ മരിച്ചവരുടെ ഇതേ കുറിച്ച് വരുന്നുണ്ട്, അവിടുന്ന് അത് പറയാം. ഇവിടെ പറയാനുള്ളത് തലാഖ് ചൊല്ലപ്പെട്ടവളുടെ ഇദ്ദയാണ്. ഇദ്ദ ഇരുട്ടുമുറിയിൽ ഇരിക്കണം, ഇദ്ദ ഇങ്ങനെ എന്തൊക്കെയോ ഭയങ്കര സംഭവമായിട്ട് കൊണ്ട് നടക്കുന്നുണ്ട്, അത്രയൊന്നുമില്ല എന്ന് പറഞ്ഞാൽ വേറെ വിവാഹാലോചന പാടില്ല. ഒരാളുടെ ഭാര്യയായിരിക്കുമ്പോ വേറെ വിവാഹാലോചന നടത്തുക എന്നുള്ളത് ശരിയാവൂലല്ലോ. അതുകൊണ്ട് വേറെ വിവാഹം ആലോചിക്കരുത്. അതുപോലെ ആവശ്യമില്ലാതെ സമ്മതമില്ലാതെ വീട്ടിൽ നിന്ന് പുറത്തു പോകരുത്. എന്നാൽ മഹാന്മാരായ പണ്ഡിതന്മാര് ഫഖഹാക്കളെ വിശദീകരിച്ചതനുസരിച്ച് നിസ്കരിക്കാൻ പള്ളിയിൽ പോകാം, അതുപോലെ ജോലി ചെയ്യുന്ന പെണ്ണാണെങ്കിൽ ജോലിക്ക് പോകാം, ഡോക്ടറെ കാണാൻ പോകാം, ഇങ്ങനെയൊക്കെയുള്ള ആഘോഷങ്ങളും അലങ്കാരങ്ങളും അല്ലാത്ത പരിപാടികൾക്ക് പങ്കെടുക്കാം, ദീനി പരിപാടികൾക്ക് ഖുർആൻ ക്ലാസ്സിന് പോകാം, വിദ്യാർത്ഥിയാണെങ്കിൽ പഠിക്കാൻ പോകാം, അതിനൊന്നും തടസ്സമില്ല. വിവാഹത്തിന് വേണ്ടി അണിഞ്ഞൊരുങ്ങരുത്, അല്ലെങ്കിൽ വിവാഹ സൽക്കാരത്തിന് വേണ്ടി അണിഞ്ഞൊരുങ്ങുന്നത് പോലെ അണിഞ്ഞൊരുങ്ങരുത്. വിവാഹ വേറൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുകയേ ചെയ്യരുത്. അവളോട് ആരും വ്യംഗ്യമായി പോലും വിവാഹാലോചന നടത്തരുത്. ഇത്രയേ ഉള്ളൂ ഈ തറബുസ് എന്ന് പറഞ്ഞാൽ. എത്ര എന്തിനാണ് ഇത്? അതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇത് രണ്ട് കാര്യത്തിനാണ്, മൂന്ന് കാര്യത്തിനാണ്. ഒന്ന്, തിരിച്ചെടുക്കാൻ ഒരു പുനർവിചിന്തനത്തിന് അവസരം കിട്ടണം. അത് വേറിട്ട് നിൽക്കുമ്പോഴാണല്ലോ അടുപ്പം വർദ്ധിക്കാൻ, വീണ്ടും ഒന്നിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുവാനൊക്കെയുള്ള സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ അതിന് അവസരം കിട്ടാൻ വേണ്ടിയിട്ടാണ് തലാഖ് ചൊല്ലപ്പെട്ട പെണ്ണ്, തിരിച്ചെടുക്കാൻ സാധ്യതയുള്ള പെണ്ണ്, അഥവാ ഒന്നാമത്തെയും രണ്ടാമത്തെയും തലാഖിന് ശേഷമുള്ള പെണ്ണ്, അള്ളാഹ് പറഞ്ഞതനുസരിച്ച് ഭർത്താവിന്റെ വീട്ടിൽ തന്നെ എഴുതായിരിക്കണം എന്നാണ്. നമ്മുടെ നാട്ടിൽ അത് നടക്കലില്ലല്ലോ അല്ലെ. ആദ്യം പെണ്ണുങ്ങും പിന്നെ പെണ്ണിന്റെ വീട്ടിൽ പോയി പാർക്കും, എന്നിട്ട് പിന്നെ ചർച്ചയ്ക്ക് വെക്കും, തലാഖ് തീരുമാനമാകും, അപ്പൊ പിന്നെ ഇങ്ങോട്ട് വരുമെന്നില്ല. നിയമം അനുസരിച്ച് യഥാർത്ഥത്തിൽ തലാഖ് തീരുമാനിച്ച പെണ്ണിനെ കൊണ്ടുവന്നിട്ട് ഭർത്താവിന്റെ വീട്ടിൽ പാർപ്പിക്കുകയാണ് വേണ്ടത്. പക്ഷെ അതിന് പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലായിരിക്കില്ല ആളുകൾ. പിന്നെന്താ സംഭവം എന്ന് വെച്ചാല്, ഈ ഇതില് മാതൃക കാണിക്കാൻ അങ്ങനെ ആർക്കും പറ്റില്ല. കാരണം എന്താ, മാതൃകാപരമായി അള്ളാന്റെ നിയമങ്ങളൊക്കെ പാലിച്ച് ജീവിക്കുന്നവർക്ക് തലാഖ് ചൊല്ലേണ്ടി വരില്ല. പിന്നെ ഇപ്പൊ ആളുകൾക്ക് മാതൃക കാട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ഭാര്യ ഒന്ന് തലാഖ് ചൊല്ലാൻ ഒരു നേതാവിനോ പണ്ഡിതനോ ഒന്നും സാധിക്കില്ലല്ലോ. അതുകൊണ്ട് മാതൃകാപരമായ നിക്കാഹ് ആളുകൾ ധാരാളം കാണാറുണ്ട്. മാതൃകാപരമായ കല്യാണം എന്നൊക്കെ നമ്മൾ പറയുന്നത്, മാതൃകാപരമായ തലാഖ് അതങ്ങനെ കാട്ടിക്കൊടുക്കാൻ പറ്റില്ല. മര്യാദക്ക് മാതൃകാപരമായ ജീവിതം നയിക്കുന്ന ആളുകൾക്ക് തലാഖ് ചൊല്ലേണ്ടി വരാറില്ല, അതാണ് പ്രശ്നം. ഏതാവട്ടെ, പുനർവിചിന്തനത്തിന് അവസരം കിട്ടാനാണ് ഇദ്ദ എന്ന് പറയുന്നത് ഒന്നാമത്തെ ഉദ്ദേശം. രണ്ടാമത്തെ ഉദ്ദേശം, അഥവാ ആദ്യ പുരുഷനിൽ നിന്ന് ഗർഭം ധരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് തീരുമാനമാകുന്നതിന്റെ മുമ്പ് കല്യാണം കഴിച്ച, തെറ്റിദ്ധരിക്കുക, പിന്നെ കല്യാണം കഴിച്ചവന്റെ കുട്ടിയാണിത് എന്നാണ്. അങ്ങനെ തലമുറകളുടെ വിശുദ്ധി നഷ്ടപ്പെടും. ബാപ്പ ആരാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന, ആരാണ് ബാപ്പ എന്ന് തിരിച്ചറിയാത്ത സ്ഥിതി ഉണ്ടാകും. അത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന സംഗതിയാണ്. ബാപ്പാനെ ബാപ്പ അല്ല എന്ന് ധരിക്കലും, അതുപോലെ ബാപ്പയല്ലാത്ത ആള് ബാപ്പയാണെന്ന് ധരിക്കലും ഒക്കെ, അത് ഒഴിവാക്കലാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം ആരോഗ്യം തന്നെയാണ്. അത് ആധുനിക ശാസ്ത്രം തെളിയിച്ചു കഴിഞ്ഞ സംഗതിയാണ്. അഥവാ ഒരു പുരുഷനുമായിട്ട് ഒരു സ്ത്രീ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ആ ലൈംഗിക ബന്ധത്തിന്റെ സ്വാധീനം അവളുടെ ശരീരത്തിൽ നിന്ന് പൂർണമായി മുക്തമാകണമെങ്കിൽ മൂന്ന് പീരീഡ് കഴിയണം, മൂന്ന് തവണ ആർത്തവമുണ്ടാകണം ഒന്നുകിൽ, അല്ലെങ്കിൽ പ്രസവിക്കണം. ഇതൊക്കെ കണ്ടുപിടിക്കുന്നതിന്റെ 1400 കൊല്ലം മുമ്പ് അള്ളാഹു തആല ഇത് പറഞ്ഞു വെച്ചിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഇതിന്റെ മുമ്പ് ഒരു പുരുഷനുമായി ലൈംഗിക ബന്ധത്തിൽ ആ പെണ്ണ് ഏർപ്പെട്ടാൽ എയ്ഡ്സിന് വരെ സാധ്യതയുണ്ട്. ഈ എയ്ഡ്സ് വൈറസ് എന്ന് പറയുന്നത് അങ്ങനെ മ്യൂട്ടേഷൻ, അത്തരം സന്ദർഭങ്ങളിൽ മ്യൂട്ടേഷന് വിധേയമായി ഉണ്ടാകുന്ന സാധനമാണ് അത്ര എയ്ഡ്സ്. എയ്ഡ്സ് വൈറസ് എന്ന് പറഞ്ഞത് പകരുന്നത് മാത്രമല്ലല്ലോ, താൻ ഉണ്ടാകുന്നത് കൂടിയാണ്, അത് നമുക്കറിയാലോ. അപ്പൊ ഈ രണ്ട് പുരുഷന്മാരുടെ ബീജം ഒരു പെണ്ണിൽ ഉണ്ടാക്കിയ പ്രിന്റ്, പ്രിന്റ് എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയാ. ആ രണ്ട് പ്രിന്റ് ഒരിടത്ത് വരാൻ ഇടയായാൽ ഇത് രണ്ടും കൂടി മ്യൂട്ടേഷന് വിധേയമായി ഒരു പുതിയ വൈറസ് ഉണ്ടാകും, അതാണ് എയ്ഡ്സ് വൈറസ്. അതുകൊണ്ടാണല്ലോ ലൈംഗികമായി കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്നവരിലെ എയ്ഡ്സ് ഉണ്ടാകുന്നുള്ളൂ, അല്ലെങ്കിൽ പിന്നെ രക്തത്തിലൂടെ പകരണം. മര്യാദക്ക് ജീവിതം നയിക്കുന്നവരിൽ ഇല്ല. എയ്ഡ്സ് ആദ്യം കണ്ടെത്തിയത് തന്നെ സ്വവർഗരതിക്കാരായ ആണുങ്ങളിലാണ്, ആൺവേശ്യകളിൽ. ഇത് തന്നെയാണ് സംഭവം. പല ആളുകളുടെ ബീജം ഒരാളുടെ ശരീരത്തിൽ തൊട്ടുകൊണ്ടിരിക്കലാണ് വേശ്യാവൃത്തിയിൽ സംഭവിക്കൽ. അവിടുന്നാണ് എയ്ഡ്സ് ഉണ്ടായതും എയ്ഡ്സ് പരക്കുന്നതും ഒക്കെ അതിലൂടെയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇത് പണ്ടേ പറഞ്ഞു വെച്ചിരിക്കുന്നു. 3 പിരീഡ് കഴിയാതെ ഒരാൾ ബന്ധപ്പെട്ട പുരുഷനോട് മറ്റൊരാൾ ബന്ധപ്പെടാൻ സാധാരണഗതിയിൽ ഇടവരരുത്. പിന്നെ ചില ഇളവുകളൊക്കെ അത് വേറെ ഉണ്ട്, ഇൻഷാല്ലാഹ് നമുക്ക് പിന്നീട് പറയാം. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല 3 മാസമുറക്കാലം, 3 ശുദ്ധികാലം അല്ലെങ്കിൽ 3 അശുദ്ധികാലം. മദ്ഹബിന്റെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇമാം ഷാഫിയുടെ അഭിപ്രായത്തിൽ ഖുറൂഇന്റെ അർത്ഥം പിന്നെ അശുദ്ധി എന്നാണ്. അപ്പോ സോറി, ശുദ്ധി എന്നാണ്. അപ്പൊ ഒരു ശുദ്ധികാലത്ത് തലാത്ത് ചൊല്ലപ്പെട്ട പെണ്ണിന് 1 ശുദ്ധിയായി. 3-ാമത്തെ മെൻസസ് ആരംഭിക്കുന്നതോടുകൂടി ഇട കഴിഞ്ഞു. ഇമാം അബൂ ഹനീഫയുടെ അഭിപ്രായത്തിൽ മറിച്ചാണ് അഭിപ്രായം. അവിടെ ആ 3-ാമത്തെ മെൻസസ് പൂർത്തിയാകണം എന്നർത്ഥം. അഥവാ 1 ആഴ്ച വ്യത്യാസം വരും. പക്ഷേ വേറൊരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കല്യാണം കഴിച്ചാലും ആ അർത്ഥം കഴിഞ്ഞിട്ട് വേണമല്ലോ. അതുകൊണ്ട് പുതിയൊരു ബന്ധം നടക്കുന്നതിന് ഈ പിന്നെ അഭിപ്രായ വ്യത്യാസം ബാധിക്കുന്നില്ല. അതേസമയത്ത് പുതിയൊരു ബന്ധം ആലോചിക്കാനുള്ളൊരവസരം 1 ആഴ്ച വ്യത്യാസം ഉണ്ടാകും, അത്രയേ ഉള്ളൂ. ഫലാഹത്തെ കുറു ഗർഭപാത്രത്തിൽ കുഞ്ഞുണ്ടാകുന്നുണ്ടെങ്കിൽ അഥവാ ഗർഭമുണ്ടാകുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന പെണ്ണാണെങ്കിൽ മറച്ചു വെക്കരുത്. അവള് പറയണം, അവള് പറയാതെ അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ഗർഭിണിയാണ് എന്ന് ആണെങ്കിൽ ആ വിവരം പുനർവിവാഹത്തിന് വേണ്ടിയോ മറ്റോ മറച്ചു വെക്കരുത്. അത് അവള് തുറന്നു പറയണം, ഞാൻ ഗർഭിണിയാണ് എന്നത്. അല്ലെങ്കിൽ സംഭവിക്കുക, ഒരാളുടെ പിതാവ് മറ്റൊരാളായി തെറ്റിദ്ധരിക്കപ്പെടാൻ ഇടവരികയാണ് ചെയ്യുക. പെണ്ണ് ചെയ്യുന്ന ഏറ്റവും വലിയ പാപങ്ങൾപ്പെട്ടതായി റസൂലുള്ള പഠിപ്പിച്ചത് ഒരുത്തന്റെ കുട്ടിയെ വേറൊരുത്തനിൽ ആരോപിക്കലാണ്. അപ്പൊ അങ്ങനെ സംഭവിക്കരുത്, അവൾ തുറന്നു പറയണം. അതിന് ഈമാനിന്റെ അടിത്തറയാണ് അള്ളാഹു തആല ഉപയോഗിച്ചത്. അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ, അഥവാ മൂമിനായ പെണ്ണ് ചെയ്യാൻ പാടുള്ളതല്ല, ഗുരുതരമായ അപരാധമാണ്. ഇങ്ങനെ ഒരുത്തന്റെ കുഞ്ഞ് മറ്റൊരുത്തന്റേതാണ് എന്ന് തെറ്റിദ്ധരിക്കാൻ ഇടവരുന്ന വിധം ഗർഭം മറച്ചു വെക്കൽ, അത് ചെയ്യരുത്. ഈ ഇദ്ദാ കാലത്ത് തിരിച്ചെടുക്കുവാൻ അവകാശമുള്ളത് അവരുടെ ഭർത്താക്കന്മാർക്കാണ് ഏറ്റവും കൂടുതൽ. അള്ളാഹു തആല ബുഉലത്തു ഹുന്ന തന്നെ പ്രയോഗിച്ചു ഇദ്ദാ കാലത്ത്. അപ്പോഴും ഭർത്താവ് തന്നെയാണ്. അയാൾ തിരിച്ചെടുത്തു എന്ന് പറയുകയാണെങ്കിൽ വേറെ ആരും അതിന് തടസ്സം സൃഷ്ടിക്കരുത്. ഇതുപോലെ ഒരാൾ അയാളുടെ ഭാര്യയുമായിട്ട് അവർ രണ്ടാളും കൂടി യോജിച്ചിട്ട് ഭാര്യയുമായിട്ട് എങ്ങോട്ടോ പോയി, നമുക്കാർക്കാ തടസ്സപ്പെടുത്താനുള്ളത്? ഞങ്ങൾ രണ്ടാളും കൂടി ഇന്നയാൾക്ക് താമസിക്കുകയാണെന്ന് തീരുമാനിച്ചു, ആർക്കാണ് അതിന് തടസ്സപ്പെടുത്താൻ കഴിയുക? എന്നതുപോലെ ഭർത്താവ് തിരിച്ചെടുക്കുകയാണെന്ന് തീരുമാനിച്ചാൽ അതിനെ ആരും തടസ്സപ്പെടുത്തരുത്. ആ ഇദ്ദാ കാലത്ത് ഒന്നിച്ച് ജീവിച്ചാൽ തന്നെ തലാഖ് റദ്ദായി പോകും. പക്ഷെ അവിടെ ഒരു സംഗതി ഉണ്ട്. അതെന്താ? ഇൻ അറാദു ഇസ്ലാഹ, അവർ ഇസ്ലാഹ് ഉദ്ദേശിച്ചാൽ, അഥവാ പെണ്ണിനെ ശുചിപ്പാക്കാൻ വേണ്ടിയിട്ടല്ല. ജാഹിലിയ കാലത്ത് നടന്നിരുന്ന ഒരു പരിപാടിയാണ്. അവര് തലാഖ് എന്ന് പറയുന്നത് ജാഹിലിയ കാലത്ത് 1 വർഷമായിരുന്നു. 1 വർഷം ഇരുട്ടുമുറിയിൽ വേറെ ആരോടും ഒരു ബന്ധവുമില്ലാതെ പെണ്ണ് കഴിച്ചു കൂട്ടണമായിരുന്നു. ഒന്ന് അള്ളാഹു തആല അവിടെ കൈവച്ചു, എന്നിട്ട് പറഞ്ഞു സലാസത്ത കുറു, 3 മാസമുറക്കാലം മാത്രമേ ഉള്ളൂ കാത്തിരിക്കൂ. രണ്ടാമത്തത് ഈ കലത്ത് തിരിച്ചെടുക്കാം. തിരിച്ചെടുക്കുന്നവൻ ഇസ്ലാഹ് ഉദ്ദേശിച്ചുകൊണ്ട് ഇനി നല്ല നിലയ്ക്ക് ജീവിക്കലായിരിക്കണം ഉദ്ദേശം. ജാഹിലിയക്കാലത്ത് നടന്നിരുന്നത് പെണ്ണുമായിട്ട് പിണങ്ങിയാല് പറയും നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കുകയും, എന്നിട്ട് എന്താ ചെയ്യാന്ന് വെച്ചാല് 1 കൊല്ലം തലാഖ് ചൊല്ലപ്പെട്ടവൾ എന്ന് പറഞ്ഞിട്ട് ഇരുത്തും. അപ്പൊ വേറെ ആർക്കും കല്യാണം ആലോചിക്കാൻ പോലും അന്നും പാടുണ്ടായിരുന്നില്ല. ഈ 1 കൊല്ലം കഴിഞ്ഞ് പൂർത്തിയായി അവൾ പുറത്തിറങ്ങും, അതിന് പ്രത്യേക ചടങ്ങൊക്കെ ഉണ്ട്, വളരെ വൃത്തികെട്ട ചടങ്ങുകളാണ്. അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി വേറെ വിവാഹം ആലോചിക്കാന്ന് കണ്ടെത്തുമ്പോ പിറ്റേന്ന് തന്നെ ഓന് പറയും ഞാൻ വീണ്ടും തലാഖ് കഴിയുന്നു. അപ്പൊ വീണ്ടും ഇതായിരിക്കണം. ഇങ്ങനെ കാലാകാലം പെണ്ണിനെ ഇദ്ദയിൽ തളച്ചിടുക, അതിനുവേണ്ടി മടക്കിയെടുക്കുക, തലാഖ് വീണ്ടും ചൊല്ലാൻ വേണ്ടി മടക്കിയെടുക്കുക. അങ്ങനെ ചെയ്യുന്ന പതിവ് ഉണ്ടായിരുന്നു, പറ്റില്ല. മടക്കിയെടുക്കാൻ അനുവാദമുള്ളത് ആർക്കാണ്? കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് നല്ലതായിട്ട് ജീവിക്കുക എന്ന് സുലഹായി തീരുമാനിക്കുന്നവർക്കേ അതിന് അവകാശമുള്ളൂ. ഈ നറാദു ഇസ്ലാഹ എന്ന് പറഞ്ഞതിന്റെ താല്പര്യം അതാണ്. എന്നിട്ട് അള്ളാഹു പറയാണ് വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ്, പെണ്ണുങ്ങൾക്ക് ബാധ്യതകൾ ഉള്ളതുപോലെ അവകാശങ്ങളുമുണ്ട്. ഇത് അക്കാലത്ത് ഒരു വെടിക്കെട്ട് പ്രഖ്യാപനമാണ്. കാരണം ജാഹിലിയ കാലത്ത് പെണ്ണിന് അവകാശമോ? ചില ചരിത്ര സംഭവങ്ങൾ പരാമർശിക്കുന്നിടത്ത് കാണാൻ കഴിയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മുശ്രിക്കുകളുടെ വനിതകൾ പെണ്ണുങ്ങൾ തമ്മിൽ കളിയാക്കി പറഞ്ഞത് എടി കേട്ടില്ലേ, മുഹമ്മദ് പറഞ്ഞത് നമുക്കൊക്കെ അവകാശങ്ങളുണ്ടോലും. പെണ്ണുങ്ങൾക്ക് പോലും അതുകൊണ്ട് അംഗീകരിക്കാൻ കഴിയായിരുന്നില്ല, പെണ്ണിന് അവകാശമുണ്ടെന്നോ എന്തെന്നായി പറയുന്നത് എന്നത്. അല്ലാഹു തആല അതാണ് അത് പ്രത്യേകം എടുത്തു പറഞ്ഞത്. ആണിന് മാത്രമല്ല പെണ്ണിനുണ്ട് അവകാശങ്ങൾ, ബാധ്യതകൾ. പെണ്ണിന്റെ ബാധ്യതകൾ എന്ന് പറഞ്ഞത് പുരുഷന്റെ അവകാശങ്ങളാണല്ലോ. അലൈഹിന്ന എന്ന് പറഞ്ഞത് അതാണ്, ബാധ്യതകൾ ഉള്ളതുപോലെ അവർക്ക് അവകാശങ്ങളുമുണ്ട്. അത് മൊത്തത്തിലുള്ള ഒരു പ്രഖ്യാപനമാണ്. ഈ കാര്യത്തിൽ മാത്രമൊന്നുമല്ല, ലിറിജാലി നസീബു മിമ്മക്തസബു വലിന്നിസായി നസീബു മിമ്മക്തസബിന, പുരുഷന്മാർക്ക് അവര് സമ്പാദിച്ചതിന്റെ വിഹിതമുണ്ട്, സ്ത്രീകൾക്ക് അവര് സമ്പാദിച്ചതിന്റെ വിഹിതമുണ്ട്. അതുപോലെ അനന്തര സ്വത്ത്, ഇങ്ങനൊക്കെ പറഞ്ഞിടത്തൊക്കെ ഈ പ്രയോഗങ്ങൾ വരും. ഇവിടെ പൊതുവായിട്ട് മനസ്സിലാക്കാനാണിത് പറഞ്ഞത്, സ്ത്രീകൾക്ക് അവകാശങ്ങളുണ്ട് ബാധ്യതകൾ ഉള്ള പോലെ തന്നെ. പക്ഷെ ഇവിടെ ഇത് പറഞ്ഞത് എന്തിനാണ്? രണ്ടാമത്തെ ഈ തിരിച്ചെടുപ്പ് തീരുമാനിക്കുന്ന കാര്യത്തിലും ഉണ്ട് ഇത് എന്ന് മനസ്സിലാക്കാനാണ്. അഥവാ ഭർത്താവ് തലാക്ക് ചൊല്ലി യുദ്ധകാലത്ത് വന്നിട്ട് ഞാൻ തിരിച്ചെടുത്തു എന്ന് പറഞ്ഞു, അപ്പൊ പെണ്ണിന് ബ്ലോക്ക് ചെയ്യാം. എന്ത്, നിനക്ക് തിരിച്ചെടുക്കാൻ പറ്റട്ടെ? ഭർത്താവ് കൂടെ ശയിക്കാൻ വേണ്ടി ബെഡ്റൂമിലേക്ക് കയറി വന്നു, അവൾക്ക് വിസമ്മതിക്കാം, തീരുമാനമായിട്ട് വേണം. ഇനി നിങ്ങളെ കൂടെ ജീവിക്കണമെങ്കിൽ എനിക്ക് ഇന്ന കണ്ടീഷന് കൂടി അംഗീകരിച്ചു തരണം എന്ന്. അങ്ങനെ പിന്നെ അവകാശപ്പെടാം പെണ്ണിന്, അല്ലെങ്കിൽ ചെലവിന് മാസത്തിൽ ഇത്ര തന്നോളണം, അല്ലെങ്കിൽ ഇന്ന ഇന്ന സ്ഥലത്ത് ഇന്നടത്ത് പാർക്കാൻ എന്നെ സമ്മതിക്കണം. ഇങ്ങനെയൊക്കെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നല്ല നിലയിൽ ജീവിക്കാൻ പെണ്ണിന് ആവശ്യമാണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ അവകാശപ്പെടാം. അത് സമ്മതിക്കുകയാണെങ്കിൽ എന്നെ തിരിച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാൻ പെണ്ണിന് അവകാശമുണ്ട് എന്നാണ് ഇവിടെ ഇത് സൂചിപ്പിച്ചതിന്റെ അർത്ഥം. അവിടെ ഒരു കാര്യം കൂടി ഉണ്ട്, ബിൽ മഅറൂഫ്, അത് നല്ല നിലയിലാകണം, വെറുതെ ആളെ ശില്പാക്കാൻ ആക്കരുത് എന്നർത്ഥം. എന്താ മഅറൂഫ് എന്ന് പറഞ്ഞാൽ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു നിർവചനം ഉണ്ട്, അൽ മഅറൂഫ് മാ യഅരിഫുന്നാസ്. മഅറൂഫ് എന്ന് പറഞ്ഞാൽ നാട്ടിലെ എല്ലാവർക്കും അറിയാം, എല്ലാവരും പറയും ചെയ്തത് നന്നായി, അയാൾ ചെയ്യേണ്ട കാര്യം തന്നെയാണ്, അല്ലെങ്കിൽ അവള് ചോദിക്കേണ്ട കാര്യം തന്നെയാണ് ചോദിച്ചത് എന്നൊക്കെ ആർക്കും തെളിയും. മുൻകർ എന്ന് പറഞ്ഞാല് അത് ചെയ്ത ആൾക്ക് തന്നെ ഉള്ളില് ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന ഒരു ചൊറിച്ചിൽ ഉണ്ടാകും. ഒരു പിന്നെ വേറെ ആളുകൾ അത് ഞാനത് ചെയ്തല്ലോന്നോ ഞാനത് പറഞ്ഞല്ലോന്നോ അറിയുന്നത് നീ വെറുക്കുകയും ചെയ്യും. ഇതാണ് മുൻകർ എന്ന് പറയുന്നത്, മഅറൂഫിന്റെ വിപരീതം. അപ്പൊ മുൻകർ ആയിട്ട് ആവരുത്, മഅറൂഫ് ആയിട്ട് ആര് കേട്ടാലും ആ അത് ന്യായമാണ് എന്ന് തോന്നുന്ന തരത്തിലുള്ള അവകാശവാദങ്ങളെ ഉന്നയിക്കാവൂ എന്ന് സൂചന. വലിർജാലി അലൈഹിന്ന ദറജ, പുരുഷന്മാർക്ക് അവർക്ക് മേൽ ഒരു പദവിയുണ്ട്. ഇത് ഈ പറഞ്ഞതുപോലെ ഭയങ്കര വിവാദമായ പ്രഖ്യാപനമാണ്. സ്ത്രീയും പുരുഷനും തുല്യമാണോ എന്ന് ചോദിച്ചാൽ തുല്യമല്ല. എന്നാൽ പുരുഷൻ ഒരു ബടാ അധികാരിയും സ്ത്രീ അത്യന്തം നീചയായ ഒരു അടിമയും അങ്ങനെയൊന്നുമല്ല, ഒരു സ്റ്റെപ്പ് മുന്നിലാണ്. സൈക്കിളിന്റെ രണ്ട് ചക്രങ്ങളെ ഉദാഹരണം പറയാറുണ്ട്, ഒന്ന് മുൻചക്രമാണ് ഒന്ന് പിൻചക്രമാണ്, രണ്ടും അനിവാര്യമാണ്. പക്ഷെ ഒന്ന് ഒരൽപ്പം മുന്നിലാണ്, രണ്ട് ചക്രം കൂടി ഒപ്പം വെച്ചാൽ സൈക്കിൾ ഓടൂലല്ലോ എന്ന് പറയുന്നത് പോലെ ഏതൊരു സ്ഥാപനത്തിനും അത് വേണ്ടി വരും. ഒരു സ്കൂളിലെ മാഷുമാര് ടീച്ചേഴ്സ് എത്ര പ്രഗത്ഭരാണെങ്കിലും ശരി, ഒരാളെ എച്ചമാക്കേണ്ടി വരും, എന്നാലേ അത് നടന്നു പോകുള്ളൂ. എന്നതുപോലെ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു പവർ കൂടുതൽ, ഒരു സ്റ്റെപ്പ് കൂടുതൽ കൊടുത്തിരിക്കുന്നു പുരുഷനെ. കാരണം എന്താണ്? അത് അല്ലാഹു സൂറത്തുൻ നിസാഇൽ അതിന്റെ വിശദീകരണം ഉണ്ട്. ഇമാ ഫള്ളല്ലാഹു ബഅദുഹും അലാ ബഅദിൻ വബിമാ അൻഫഖു, ചെലവ് വഹിക്കുന്നത് അവരാണ്, പിന്നെ അവർക്കാണ് ഈ നേതൃത്വപരമായ പങ്ക് വഹിക്കുവാൻ പ്രകൃതിപരമായിട്ട് കഴിയുക. അതുകൊണ്ട് ആണ് ഇവിടെ ഇത് പറഞ്ഞത്. എന്തിനാണ് ഇവിടെ പറഞ്ഞത്? പുനർജീവിതം തീരുമാനിക്കുന്നതിൽ അവകാശവാദങ്ങളൊക്കെ സ്ത്രീക്ക് ഉന്നയിക്കാം, പക്ഷെ അതിൽ മുൻഗണന ഒരു 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 ഒരളവ് മുൻഗണന പുരുഷന് കൂടുതൽ കിട്ടണം. ഉദാഹരണമായിട്ട് എവിടെ താമസിക്കണം അത് തീരുമാനിക്കാനുള്ള ചർച്ചയൊക്കെ ആകാം, അവകാശവാദങ്ങളും ആകാം, അവസാനം തീരുമാനമെടുക്കുക പുരുഷനാണ് അഥവാ സ്ത്രീയുടെ ബാധ്യതയാണ്. അവൻ വിളിച്ചയിടത്ത് ചൊല്ലുക, അവൻ പറഞ്ഞയിടത്ത് പാർക്കുക എന്നത്. അതുകൊണ്ടാണല്ലോ നമ്മൾ പെണ്ണ് കെട്ടിക്കൊണ്ടുവരിക എന്നല്ലേ പറയുന്നത്, അല്ലാതെ ഭർത്താവിനെ കെട്ടിക്കൊണ്ടുവരിക എന്ന് പറയലില്ലല്ലോ സാധാരണഗതി. കാരണം എവിടെ താമസിക്കണം, അതുപോലെ ജീവിത നിലവാരം, ഇങ്ങനെ ജീവിതത്തിലുള്ള ഒരുപാട് കാര്യങ്ങളിൽ അവസാന തീരുമാനമെടുക്കുക, അവകാശവാദങ്ങളൊക്കെ പരിഗണിച്ചിട്ട് അവസാന തീരുമാനമെടുക്കുന്നത് പുരുഷനായിരിക്കും എന്ന് മനസ്സിലാക്കാനാണ് ഇവിടെ വലി റിജാലി അലൈഹിന്ന ദർജത്തിൽ എന്ന് പറഞ്ഞത്. വല്ലാഹു അസീസുൽ ഹകീം, അല്ലാഹു അജയ്യനും യുക്തിമാനും അത്രേ. അതെന്തിനാ ഇവിടെ പറയണത്? അല്ലാഹു നിയമം പറയുന്നിടത്തൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അസീസും ഹക്കീമും. അഥവാ ഒരു തീരുമാനം അല്ലാഹു എടുത്താൽ അള്ളാഹുവിനെ അറിയാം. അസീസ് എന്നുള്ള വാക്കിന്റെ ഉദ്ദേശ്യം സ്വന്തമായി തീരുമാനമെടുക്കുന്നവനും എടുത്ത തീരുമാനം തന്നെ നടപ്പാക്കുന്നവനുമാണ്, അതിനെ തകർക്കാൻ ആർക്കും കഴിയില്ല. അഥവാ എങ്ങനെയാണ് ഇത്തരം നിയമങ്ങൾ വേണ്ടത് എന്ന്, ആർക്കൊക്കെ എന്തൊക്കെ അവകാശങ്ങളാണ് കൊടുക്കേണ്ടത് എന്ന്, എന്തൊക്കെ നിരോധനങ്ങളും എന്തൊക്കെ കൽപ്പനകളുമാണ് വേണ്ടത് എന്നൊക്കെ തീരുമാനിക്കാനുള്ള കഴിവ് അള്ളാഹുക്കുള്ളതാണ്, അധികാരം അള്ളാഹുക്കുള്ളതാണ്, അത് തന്നെയാണ് പ്രായോഗികം. അതിനേക്കാളും നല്ല ഒരു നിയമവും വ്യവസ്ഥയും ഉണ്ടാക്കാൻ ഒരാൾക്കും കഴിയില്ല, അള്ളാഹിനെ തോൽപ്പിക്കാനും ആകില്ല എന്നർത്ഥം. അസീസ് ഹക്കീം എന്ന് പറഞ്ഞാൽ ആഴത്തിലും പരപ്പിലുമുള്ള അറിവിന്റെ അടിസ്ഥാനത്തിൽ, സമഗ്രവും സമ്പൂർണവുമായ അറിവിന്റെ അടിസ്ഥാനത്തിൽ ഉചിതമായത് കൽപ്പിക്കുക, ഉചിതമായത് പ്രവർത്തിക്കുക, ഉചിതമായത് നിർദ്ദേശിക്കുക ഒക്കെ ചെയ്യുന്നവൻ എന്നാണ് ഹക്കീം എന്ന വാക്കിന്റെ വിവക്ഷ. അള്ളാഹു ഹക്കീമാണെന്ന് പറഞ്ഞാൽ അള്ളാഹു ഇത് ഇങ്ങനെ പിന്നെ എഴുതാ 3 മാസം മുറക്കാലം വേണമെന്നും തിരിച്ചെടുക്കാൻ ഭർത്താവിന് അവകാശമുണ്ടെന്നും അതിന്റെ കണ്ടീഷൻ ഇന്നതാണെന്നും പെണ്ണിന് അവകാശങ്ങൾ ഉണ്ടെന്നും എന്നാൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് പുരുഷൻ ആണ് എന്നും ഒക്കെ പറയുന്നത് അള്ളാഹുവിന്റെ ഹിക്മ അവന്റെ യുക്തിയിൽ നിന്നുള്ള കൽപ്പനയാണ്. അഥവാ നന്നായി അറിഞ്ഞ് മനുഷ്യൻ എന്ന നിലയിൽ മനുഷ്യന്റെ ശക്തി ദൗർബല്യങ്ങളും ഗതിവിഗതികളും ഒക്കെ പൂർണമായ അറിവിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. അതുകൊണ്ട് ഇതിനേക്കാളും യുക്തമായത് ഇങ്ങനെയാണ് എന്നും പറഞ്ഞുകൊണ്ട് ആരും വരണ്ട എന്ന് ധ്വനിപ്പിക്കാനാണ് നിയമം പറയുന്നിടത്തൊക്കെ അധികവും അള്ളാഹു അലീമുൻ ഹക്കീം അല്ലെങ്കിൽ അസീസുൻ ഹക്കീം എന്നൊക്കെ ഉള്ളത് അള്ളാഹു തആല പ്രയോഗിക്കാറുള്ളത്. فامساكم بمعروف او تسريح باحسان ولا يحل لكم ان تاخذوا مما اعطيتموهن شيئا الا ان يخافا الا يقيما حدود الله فان خفتم الا يقيما حدود الله فلا جناح عليهما فيما افتدت به تلك حدود الله فلا تعتدوها ومن يتعد حدود الله فاولئك هم الظالمون. الطلاق വിവാഹമോചനം, വാക്കിന്റെ അർത്ഥം അഴിച്ചു വിടൽ എന്നാണ്. ഹജ്ജത്തുൽവദാഇന്റെ അന്ന് ശത്രുക്കളോട് പറഞ്ഞത് ഇദ്ഹബു അന്തുമു തുലഖാഉ, നിങ്ങളൊക്കെ പോയിക്കോളൂ, നിങ്ങളൊക്കെ അഴിച്ചു വിടപ്പെട്ടവരാണ്. കെട്ടുകയാണ് അഖദത്തു നിക്കാഹ്, നിക്കാഹിന്റെ കെട്ട് എന്നാണ് പറയാ. പെണ്ണ് കെട്ടുക എന്നല്ലേ നമ്മൾ പറയാ, ആ കെട്ട് അഴിക്കുക എന്നാണ് തലാഖിന്റെ യഥാർത്ഥത്തിലുള്ള. അങ്ങനെയുള്ള തലാഖ് മറത്താനി, തലാഖ് രണ്ട് തവണയാണ്. തലാഖ് രണ്ട് തവണയാ, തലാഖ് മൂന്നില്ലേ? ആ മൂന്നാമത്തത് തലാഖ് എന്ന് പറയാതിരിക്കാൻ കാരണം അതിൽ വ്യത്യാസമുണ്ട്. മൂന്നാമത്തെ തലാഖ് ചൊല്ലിയാൽ തിരിച്ചെടുക്കാനുള്ള പ്രോസസ് ഒന്നും പറ്റില്ല. അതുകൊണ്ട് ഇവിടെ പറയണത് തിരിച്ചെടുക്കാവുന്ന തലാഖ്, പുനഃസംഗമം നടത്താവുന്ന തലാഖ് രണ്ടെണ്ണമാണ്. അത്തലാഖു മറത്താനി, ആ രണ്ട് തലാഖു ഒന്നാമത്തതായാലും രണ്ടാമത്തതായാലും ചൊല്ലിയാൽ, മറത്ത് എന്ന് പറഞ്ഞാൽ തവണ, മറത്താനി രണ്ട് തവണ. അപ്പോൾ ഇംസാക്കുൻ, ഹംസക്ക എന്ന് പറഞ്ഞാൽ പിടിച്ചു വെക്കല്, പിടിച്ചു എന്നാണ് ഹംസക്ക. ഹംസക്ക അല്ല കേട്ടോ, ഹംസക്ക നമ്മള് ഹംസക്കാനെ അല്ലേ ഹംസക്ക എന്ന വിളിക്കുക, ഹാ അല്ല പറയാ, അതല്ല. ഇംസാക്ക് നോമ്പിലുണ്ട്, നോമ്പില് രാവിലെ ഇപ്പൊ നോമ്പ് നോൽക്കാൻ പറ്റാത്ത ഒരാള് അവസ്ഥ, പിന്നെ ഒരാൾക്ക് എന്തോ കാരണത്താ നോമ്പെടുക്കാൻ പറ്റിയില്ല, എന്നാ പിന്നെ അയാൾ ഇങ്ങനെ ചോറ് വെച്ചുകൊണ്ട് നടക്കരുത്. പിന്നെ എന്ത് വേണം, അയാൾ നോമ്പുകാരനെ പോലെ വൈകുന്നേരം വരെ പിടിച്ചു നിൽക്കണം, അതിനാണ് ഇംസാക്ക് എന്ന് പറയാം. എന്നതുപോലെ ഇവിടെ പെണ്ണിനെ ഇംസാക്കുൻ ബി മഅറൂഫിൻ, നല്ല നിലയിൽ പിടിച്ചു വെക്കുക അഥവാ കൂടെ നിർത്തുക. നമുക്കറിയണ വാക്കാണ് ഇപ്പൊ ഗൾഫിലുള്ളവർക്കൊക്കെ ലൈസൻസ് എന്നതുപോലെ. ഔ തസ്രീഹൻ, അല്ലെങ്കിൽ പറഞ്ഞയക്കുക. തസ്രീഹ് ബി ഇഹ്സാനിൻ, നല്ല നിലയിൽ. വലാ യഹില്ലു ലക്കും, നിങ്ങൾക്ക് ഹലാലാകുകയില്ല. അൻ തഖുദു, സ്വീകരിക്കുവാൻ. മിമ്മ ആത്തൈത്തു മോഹുന്ന, മിമ്മ ഒന്നിൽ നിന്ന്, ആത്തൈത്തും നിങ്ങൾ നൽകിയിട്ടുണ്ട, ആത്തൈത്തു മൂന നിങ്ങൾ നൽകിയിട്ടുണ്ട. ഹും ഹുന്ന അവളുമാർക്ക്, ആ സ്ത്രീകൾക്ക് നിങ്ങൾ നൽകിയിട്ടുള്ളതൊന്നും തിരിച്ച് സ്വീകരിക്കുവാൻ നിങ്ങൾക്ക് ഹലാലാകുകയില്ല. ഷൈഅൻ, യാതൊന്നും ഒട്ടും. അവര് രണ്ടാളും ഭയപ്പെട്ടാലൊഴികെ. അല്ലാ യുഖീമ, അവർക്ക് ഇരുവർക്കും നിലനിർത്താൻ കഴിയില്ലെന്ന് അഥവാ പാലിക്കാൻ കഴിയില്ലെന്ന്, ഹുദൂദല്ലാ അള്ളാഹുവിന്റെ അതിരുകളെ, ഹദ്ദ് അതിര്, ഹുദൂദ് അതിന്റെ ജമ്മ്, അള്ളാഹുവിന്റെ പരിധികൾ അഥവാ അള്ളാഹു നിശ്ചയിച്ച അതിർവരമ്പുകൾ പാലിക്കാൻ കഴിയില്ല എന്ന് രണ്ടാളും ഭയപ്പെട്ടാലൊഴികെ. ഫൈൻ ഖിഫ്തും, അവർ ഇരുവരും ഭയപ്പെട്ട, ഫൈൻ ഖിഫ്തും നിങ്ങൾ ഭയപ്പെട്ടാൽ, അല്ലാ യുഖീമ അവർ ഇരുവരും പാലിക്കുകയില്ലെന്ന്, ഹുദൂദം ബാഹി അള്ളാഹുവിന്റെ അതിർവരമ്പുകൾ. ഫ അപ്പോൾ ലാ ജുനാഹ അലൈഹിമ, അവർക്ക് ഇരുവർക്കും കുറ്റമില്ല. ഫീമ ഇഫ്തദത് ബി, ഫീമ ഒന്നിൽ, ഇഫ്തദത് അവള് ഫിദിയ കൊടുത്തു, അഥവാ അവള് നഷ്ടപരിഹാരം കൊടുത്തു. ബിഹി അതുകൊണ്ട് അവൾ നഷ്ടപരിഹാരം കൊടുത്തതിൽ നിങ്ങൾക്ക് കുറ്റമില്ല എന്നാണ്. തിൽക്ക ഹുദൂദുല്ലാഹ്, അത് അള്ളാഹുവിന്റെ അതിരുകളാകുന്നു. ഫലാ തഅതദൂഹ, അതിനെ അതിക്രമിച്ചു കടക്കരുത്. എഴുത്തത എന്ന് പറഞ്ഞാൽ അതിർ ലംഘിച്ചു എന്നാണ് അർത്ഥം. ഫലാ തഅതദൂഹ, നിങ്ങൾ അതിനെ ഓവർകം ചെയ്യരുത്, അതിർ പിന്നെ മുറിച്ചു കടക്കരുത്, അല്ലെങ്കിൽ അതിക്രമിച്ചു കടക്കരുത്. ആര് അള്ളാഹുവിന്റെ പരിധികൾ അതിരുകൾ ലംഘിക്കുന്നുവോ, ചാടിക്കടക്കുന്നുവോ എന്നൊക്കെ അർത്ഥം, അവർ അക്രമികൾ തന്നെയാണ്. ഒന്നുകൂടി അർത്ഥം പറയണമല്ലോ. അത്തലാഖ് മറത്താനി, തിരിച്ചെടുക്കാവുന്ന തലാഖ് രണ്ടു വട്ടമാണ്. എന്നിട്ട് നല്ല നിലയിൽ പിടിച്ചു വെക്കലോ അല്ലെങ്കിൽ നല്ല നിലയിൽ പറഞ്ഞയക്കലോ ആണ് ചെയ്യേണ്ടത്. വലാ യഹില്ലുലക്കും, വലാ യഹില്ലുലക്കും, നിങ്ങൾക്ക് ഹലാലാകുകയില്ല. നിങ്ങൾ അവർക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് യാതൊന്നും എടുക്കൽ. അവർ ഇരുവരും അള്ളാഹുവിന്റെ പരിധികൾ പാലിക്കാൻ കഴിയില്ല എന്ന് ഭയപ്പെട്ടാലൊഴികെ. ഫയൻ ഖിഫ്തും അല്ലാ യുഖീമ ഹുദൂദല്ലാ, അവരിരുവരും അള്ളാഹുവിന്റെ പരിധികൾ പാലിക്കുകയില്ല എന്ന് നിങ്ങൾ ഭയപ്പെട്ടാൽ, ഫലാ ജുനാഹ അലൈഹിമ, അവർക്ക് ഇരുവർക്കും കുറ്റമില്ല. ഫീമഫ്തദത് ബി, അവൾ ഫിദിയ നൽകിയിട്ടുള്ളതിൽ. തിൽക്ക ഹുദൂദുല്ലാഹ് ഫലാ തഅതദൂഹ, തിൽക്ക ഹുദൂദുല്ലാഹി, അത് അള്ളാഹുവിന്റെ അതിരുകളാകുന്നു. ഫലാ തഅതദൂഹ, അതിനെ അതിക്രമിച്ച് കടക്കരുത്. ആര് അള്ളാഹുവിന്റെ അതിർത്തികളെ അതിരുകളെ അതിക്രമിക്കുന്നു വെച്ചു കടക്കുന്നുവോ, ഫൗലായിക്കഹുമുല്ലാലിമൂൻ, അവർ അക്രമികൾ തന്നെയാണ്. വളരെ സിമ്പിൾ വിഷയമാണ്. ഇനി നമുക്ക് വേഗം മനസ്സിലാകാം, അർത്ഥം തന്നെ ഉള്ളൂ, ഒരുപാട് വിശദീകരണം ഒന്നും ആവശ്യമില്ല. അത്തലാഖ് മറത്താനി, തിരിച്ചെടുക്കാവുന്ന തലാഖ് രണ്ടു വട്ടമാണ് എന്ന് പറഞ്ഞാൽ, ഒരു തലാഖ് ചൊല്ലി എന്നിട്ട് പിന്നെ ഇതാ കാലത്ത് അയാൾക്ക് എന്ത് ചെയ്യാം, തിരിച്ചെടുത്തു എന്ന് പറയാം. അതോടുകൂടി അത് കഴിഞ്ഞു രണ്ടാം വട്ടവും തലാഖ് ചൊല്ലി, രണ്ടാം വട്ടം തലാഖ് ചൊല്ലിയാലും അതുപോലെ തിരിച്ചെടുത്തു എന്ന് പറഞ്ഞതോടുകൂടി അത് കഴിഞ്ഞു. അല്ല, ഇനി വേണമെങ്കിൽ ഇദ്ദാ കാലം കഴിഞ്ഞതിന് ശേഷം വീണ്ടും നിക്കാഹ് കഴിക്കുകയും ആകാം, അതിനും പ്രശ്നമില്ല. ഒന്നാമത്തെ തലാഖ് കഴിഞ്ഞു, ഇദ്ദയും കഴിഞ്ഞു, കുറച്ച് മാസങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം തോന്നി ഒന്നും കൂടി യോജിക്കാന്ന്, അപ്പോ വീണ്ടും തിരിച്ചെടുക്കാം. അങ്ങനെ എന്നിട്ട് ജീവിച്ചിട്ട് കുറെ കാലം കഴിഞ്ഞ് വീണ്ടും പണങ്ങി ഇഞ്ഞിട്ട് അവര് നിലക്ക് ഒത്തുപോകില്ല എന്ന് അവർക്കും തോന്നി, മധ്യസ്ഥർക്കും തോന്നി, വേർപിരിഞ്ഞു. ഇദ്ദാകാലത്ത് പിന്നെ മനസ്സ് മാറി തിരിച്ചെടുക്കാം, അള്ളാഹ്ക്ക് മുടക്കില്ല. കാരണം അള്ളാഹു താലത്ത് എങ്ങനെങ്കിലും യോജിച്ചു പോട്ടെ എന്നേ ആഗ്രഹിക്കുന്നുള്ളൂ. എങ്ങനെങ്കിലും പിരിക്കണമെന്ന് മനുഷ്യർ യോജിക്കുകയാണെങ്കിൽ അത് പറ്റില്ല എന്ന് പറയുന്ന പരിപാടി അള്ളാഹ്ക്കില്ല. അതുകൊണ്ട് ഇനിയും യോജിക്കണം, ആയിക്കോട്ടെ യോജിച്ചോളൂ. അല്ല, ഇദ്ദാകാലം കഴിഞ്ഞു, കുറച്ച് മാസങ്ങളോ കൊല്ലങ്ങളോ കഴിഞ്ഞിട്ടാണ് തോന്നിയത് ഞങ്ങൾക്ക് ഒന്നിച്ച് തന്നെ ജീവിച്ചാൽ മതി, ആയിക്കോട്ടെ വീണ്ടും വിവാഹം കഴിക്കാം. ഇതാണ് അത്തലാഖ് മറത്താനി എന്ന് പറഞ്ഞത്. എന്നിട്ടോ അങ്ങനെ തലാഖ് ചൊല്ലിയാൽ, ഒന്നാമത്തെയോ രണ്ടാമത്തെയോ തലാഖ് ചൊല്ലിയാൽ എന്ത് വേണം, രണ്ടാലൊന്ന് തീരുമാനിക്കണം, അല്ലെങ്കിൽ രണ്ടാമത്തെ തലാഖോട് കൂടി തന്നെ ഇത് തീരുമാനമാകും. എന്ത്? ഒന്നുകിൽ ഇനി തലാഖൊന്നും ചൊല്ലാതെ മഅറൂഫ് അനുസരിച്ച് കൂടെ നിർത്തുക, ഫഇംസാഖും ബി മഅറൂഫി, അല്ലെങ്കിൽ നല്ല നിലക്ക് പിരിച്ചയക്കുക, എല്ലാ അവകാശങ്ങളോടെയും കൂടെ നിർത്തുക, പഴയതൊക്കെ കഴിഞ്ഞ് മറന്ന്, അതാണ് ഇംസാക്കും ബി മഅറൂഫ്, ഒരു പ്രശ്നമില്ലാതെ. നമുക്കറിയണ സംഗതിയല്ലേ. ഔ തസ്രീഹും ബി ഇഹ്സാൻ എന്ന് പറഞ്ഞത് ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട സംഗതിയാണ്. ഒരാള് നമ്മുടെ നാട്ടിലെ സമ്പ്രദായം, ഒരാള് കോട്ടക്കുന്ന് പെണ്ണ് കിട്ടിയാല് പിന്നെ കോട്ടക്ക് കൂടി, കോട്ടക്കുന്ന് തലാക്ക് ഇല്ല പിന്നെ ഈ കോട്ടക്കില് റോട്ടിൽ കൂടി അയാൾ പോവില്ല, അങ്ങനെയാണല്ലോ. അങ്ങനെയൊന്നും ഇല്ല നടത്തും. അഥവാ പിന്നെ കണ്ടാലും മുമ്പേ പരിചയമുള്ള ആളുകളാണ് ഈ വരിയ ഭർത്താക്കന്മാർ. അസ്സലാമു അലൈക്കും, വലൈക്കും അസ്സലാം. പിന്നെ ഒരു മുസൽമാനായ ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ ഇസ്ലാമിന്റെയും ഇസ്ലാമിന്റെ പേരിൽ, അയൽവക്കത്തിന്റെ പേരിൽ, തൊഴിലിന്റെ പേരിൽ, ഇങ്ങനൊക്കെ മനുഷ്യന്മാർ തമ്മിൽ ഇടപാടും ബാധ്യതകളും ഉണ്ടാവുമല്ലോ. അതൊക്കെ എത്രത്തോളം എന്ന് വെച്ചാൽ, ഇപ്പോ മക്കളുടെ മാതാപിതാക്കളാണ് ഇവർ പിരിഞ്ഞാലും സ്കൂളിൽ നിന്ന് കുട്ടി കത്തേറ്റ് വരും, പാരന്റ്സ് മീറ്റിംഗ് ഉണ്ട്, ഉമ്മയും വരണം, ബാപ്പയും വരണം. ഈ ഒരു കുട്ടിയുടെ രക്ഷിതാക്കൾ എന്നുള്ളവർക്ക് ഇവർ രണ്ടാണ് ഇവിടെ ചെല്ലണം. അങ്ങനെയൊക്കെ പിന്നെ കണ്ടാലും യോഗ്യം. വേണമെങ്കിൽ ഇവരുടെ പുനർവിവാഹം ഉണ്ടല്ലോ, അത് ആദ്യത്തെ ഭർത്താവിനോട് പറയാ പെണ്ണിനെ വേറെ കെട്ടിക്കുന്നത്, ഇയാള് വേറെ പെണ്ണിട്ടുന്നത് ഓളോട് പറയാം, കാരണം ഏറ്റവും അടുത്ത ആള് കല്യാണം വിളിക്കേണ്ട ആള് അവളല്ലേ. ഇങ്ങനെ വരെ സാധ്യമാകുന്ന തരത്തിൽ പിന്നെ കണ്ടാലും നല്ല ഗോൾഡൻ ഷെയ്ക്ക് ഹാൻഡ് എന്നാണ് നമ്മളെ വ്യവസായത്തിൽ ഇതിന് പറയാം. എന്ന് പറഞ്ഞാൽ തൊഴിലാളിയെ പിരിച്ചുവിട്ടാണ്, അവൻ നമുക്ക് ശരിയാവില്ല, അപ്പൊ അതുകൊണ്ട് അവനക്ക് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്ത് നല്ല നിലയിൽ ഗോൾഡൻ ഷെയ്ക്ക് ഹാൻഡ് എന്നതുപോലെ പിരിയണം എന്നാണ് ബിൻസാത്ത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. മത്താഴ് കൊടുക്കണം എന്ന് പറയുക വരുന്നുണ്ട്, ഇവിടെ തന്നെ വരുന്നുണ്ട്, സമ്മാനങ്ങളൊക്കെ കൊടുത്തിട്ട് അധിക കൊടുത്തിട്ടൊക്കെയാണ് പിരിച്ചയക്കേണ്ടത്. പിന്നെ പലായഹില്ലുലൊക്കുമാൻ തേക്കുതു മിമ്മ ആത്തയിത്തു മോഹുന്ന ശൈത്ത, തലാക്ക് ചെല്ലുമ്പോ പെണ്ണിന് കൊടുത്തതൊന്നും തിരിച്ചെടുക്കരുത്. പല പണ്ഡിതന്മാരും ഇതിനെ മഹറിൽ പരിമിതപ്പെടുത്തിയിരിക്കുന്നു, മഹറ് തിരിച്ചു വാങ്ങരുത്. മഹറി കാപ്പവന് അരപ്പവന് മഹറിന്റെ കാര്യമൊന്നുമല്ല ഈ പറയണത്. പെണ്ണിന് കൊടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അവൾക്ക് നിർബന്ധമായും കൊടുക്കേണ്ടതിനെ പറ്റിയല്ല. ഉദാഹരണമായിട്ട് പെണ്ണിന് ഇത്രയും കാലം ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ചികിത്സ ഒക്കെ കൊടുത്തില്ലേ, അതൊക്കെ തിരിച്ചു വാങ്ങരുത് എന്നുമല്ല. അത് ഇയാളുടെ ബാധ്യതയിൽപ്പെട്ടതാണ് കൊടുക്കൽ, അതല്ല ഈ തിരിച്ചു വയ്ക്കുന്നത്. ഒന്ന് മഹറ്, രണ്ടാമത്തത് സ്നേഹത്തിന്റെ പേരിൽ ഉണ്ടാകും. ചിലപ്പോ സ്വത്ത് വാങ്ങിയപ്പോ രണ്ടാളുടെയും കൂടി പേരിൽ, അല്ലെങ്കിൽ അവൾക്കൊരു മാല പിന്നെ ഈ കല്യാണത്തിന്റെ വാർഷികത്തിന്റെ അന്ന് കൊണ്ട കൊടുത്തിട്ടുണ്ട് മോതിരം മാല. ഇങ്ങനെ ഹദിയായിട്ട് സ്നേഹം കൊണ്ട് കൊടുത്ത ഒരുപാട് ഉണ്ടാകും, അതൊന്നും തിരിച്ചു വാങ്ങരുത് എന്നാണ്. എന്നാൽ തിരിച്ചു വാങ്ങാൻ ചിലപ്പോ നിർബന്ധിതമാകുന്ന സാഹചര്യം ഉണ്ടാകും, അതെപ്പോഴാ? അത് ഫൈൻ ഖിഫ്തും അല്ല യുഖീമ ഹുദൂദല്ലാഹി ഫലാ ജുനാഹ ഇല്ലാ യഖാഫ അല്ലാ യുഖീമ ഹുദൂദല്ലാ, അള്ളാന്റെ ഹദ്ദുകൾ പാലിക്കാൻ കഴിയുമെന്ന് രണ്ടാളും ഭയന്നാൽ ഒഴികെ, അഥവാ എന്തോ കാരണത്താൽ സ്വത്ത് മൊത്തം അവളുടെ പേരിലാക്കി വെച്ചിട്ടുണ്ട്, അവള് തലാക്ക് എല്ലിയാൽ പിന്നെ ഇയാള് ജീവിക്കാൻ തന്നെ കുടുങ്ങും, ഹദിയെ കൊടുക്കാൻ പോലും അയാളുടെ അടുത്ത് പൈസ ഉണ്ടാവില്ല എന്ന് അയാള് ഭയമുണ്ട്, അവൾക്കും ഉണ്ടത്. അങ്ങനെയൊക്കെ ആണെങ്കിൽ അള്ള വേറൊരു സബ് ക്ലോസ് പറഞ്ഞു തരികയാണ്, ഫൈൻ ഖിഫ്തും അല്ല യുഖീമ ഹുദൂദല്ല, ഇത് അവര് തമ്മിൽ തീരുമാനിച്ചാ പോരാ, നിങ്ങൾക്ക് ബോധ്യപ്പെടണം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക സമൂഹത്തിന് ബോധ്യമുണ്ടാക്കണം, അഥവാ കാളിക്ക് ബോധ്യമുണ്ടാക്കണം, അവർക്ക് രണ്ടാൾക്കും കൂടി നിയമം പാലിച്ചുകൊണ്ട് ജീവിക്കുന്നതിന് ഈ തലാഖ് തടസ്സം സൃഷ്ടിക്കും എന്ന്. അപ്പൊ എന്ത് ചെയ്യാം? പെണ്ണിനെ തലാഖ് ചെല്ലാൻ കഴിയില്ല. പെണ്ണിനെ തലാഖ് ചെല്ലിയാല് ഇവൻ കുടുങ്ങു, ഇവന്റെ സ്വത്ത് മൊത്തം കൊണ്ടു, അവള് പോവില്ലേ, പിന്നെ കുടുങ്ങിയില്ലേ, പിന്നെ വീടില്ല, അവ പെരുവഴിയിലായിപ്പോകും. അത് ന്യായമാണ് എന്ന് നിങ്ങൾക്കും ബോധ്യമായാൽ ഫലാ ജുനാഹ അലൈഹിമ ഫീമഫ്തദത് ബി, അവർക്ക് രണ്ടാൾക്കും കുറ്റമില്ല അവള് ഫിദിയെ കൊടുത്തുകൊണ്ടുള്ള തലാഖ് എന്ന് പറഞ്ഞാൽ, അവന് തലാഖിന് പകരം തലാഖ് ചെല്ലണമെങ്കിൽ എനിക്ക് ഇന്നത് തരണം, ഒന്നുകിൽ ഞാൻ ഇങ്ങനെ എഴുതി വെച്ചാൽ സ്വത്ത് എന്റെ പേരിൽ തന്നെ എഴുതി തരണം, അല്ലെങ്കിൽ എനിക്ക് വേറെ കല്യാണം കഴിക്കാനുള്ള, ഇതിപ്പോ അങ്ങോട്ട് കൊടുത്തിട്ടില്ലെങ്കിലും ബാധകമാണ് ഈ സംഗതി. അഥവാ ഖുൽഉ എന്നാണ് പറയാ, ഖുൽഉ എന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷനോട് തലാഖ് പർച്ചേസ് ചെയ്യലാണ്, ഞാൻ എത്ര ലക്ഷം തരാം, എന്നെ ഇങ്ങനെ തലാഖ് എഴുതി തന്നേക്കാം എന്ന് പറഞ്ഞ് തലാക്ക് ചെല്ലലൊക്കെയാണ്, അതിനാണ് ഖുൽഉ എന്ന് പറയാം. അതാണ് ഈ സൂചിപ്പിക്കുന്നത്. അഥവാ പെണ്ണ് പുരുഷന്, നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല തലാക്കുകളും യഥാർത്ഥത്തിൽ ആകേണ്ടത് ഖുൽഉ ആണ്. പെൺകുട്ടി ചിലപ്പോ തീരുമാനിക്കും ഞാൻ അവൻ്റെ കൂടെ പോകില്ല, അവൻ്റെ കൂടെ ജീവിക്കില്ല, എനിക്ക് വേണ്ട അവന്, എന്നാലും കാണാ പുരുഷനെ കൊണ്ട് നഷ്ടപരിഹാരം കൊടുക്കുന്നു, അപ്പൊ പെണ്ണ് നഷ്ടപരിഹാരം കൊടുക്കട്ടെ. പെണ്ണ് വേറെ ആരോടോ ആയിട്ട് ലൈനായതിന്റെ പേരിൽ പിരിയുമ്പോഴും പുരുഷൻ നഷ്ടപരിഹാരം കൊടുക്കുന്നത് കാണാം, അല്ലല്ലോ, അവളാണ് നഷ്ടപരിഹാരം കൊടുക്കേണ്ടത്, അവന് അവകാശമുണ്ട് എനിക്ക് ഇത്ര തരണം എന്ന് പറയാൻ. അതാണ് ഈ പറയുന്നത്. ഇങ്ങനെ അള്ളാഹു തആല പരിധി വെച്ച്, അങ്ങനെ മാത്രമേ പുരുഷൻ നൽകിയത് പുരുഷന് തിരിച്ചെടുക്കാനുള്ള വകുപ്പുള്ളൂ, അഥവാ ഖുൽഉ മാത്രമേ, ഖുൽഉ മാത്രമേ തലാഖ് ചൊല്ലുമ്പോൾ പെണ്ണിന് കൊടുത്തത് തിരിച്ചു വാങ്ങാൻ പുരുഷന് വകുപ്പുള്ളൂ എന്നാണ് പറഞ്ഞത്. എന്തിനാണ് അങ്ങനെയൊക്കെ ഒരു നിയമം? അതൊക്കെ അള്ളാഹു വെച്ച അതിരും വരമ്പുമാണ്. എന്തിനാ അതിരും വരമ്പും? എല്ലാവരുടെ അവകാശങ്ങളും റോട്ടിൽ എന്തിനാണ് അതിരും വരമ്പും? നടുവിലൊരു വര വരച്ചിരിക്കുന്നത് എന്തിനാണ്? കൂട്ടിമുട്ടാതെ പോകാനാണ് അല്ലേ? ചില റോഡുകൾ ഒൺവേ ആക്കിയിരിക്കുന്നത് എന്തിനാണ്? യാത്ര സുഖകരമായി നടക്കാനാണ്. അതിന് വെച്ചതാണ് അതിരും വരമ്പ്, സീബ്രാലൈന് വരച്ചിരിക്കുന്നത്. ഇങ്ങനെ ഓരോ വരക്കും ഒരർത്ഥം ഉണ്ടല്ലോ, എന്ന പോലെ അള്ളാഹുവിന്റെ ഓരോ വരകളാണ് ജീവിതത്തിൽ. എന്തിന്? മനുഷ്യർ സുഖസുന്ദരമായിട്ട് ജീവിക്കാൻ. അതുകൊണ്ട് തന്നെ അത് മുറിച്ച് ലംഘിക്കരുത്, അള്ള വരച്ച നിയമങ്ങൾ വരകളെ ലംഘിക്കരുത്. അത് ലംഘിക്കുകയാണെങ്കിൽ അവൻ തിരഞ്ഞ അക്രമി തന്നെയാണ്. അത് അക്രമമാണ്. അഥവാ അങ്ങനെ അതിരി ലംഘിക്കുന്നവനെ അള്ളാഹു ശിക്ഷിക്കും. ഇസ്ലാമിക ഭരണകൂടം ഉണ്ടെങ്കിൽ അതിന്റെ പേരിൽ ശിക്ഷാ നടപടി സ്വീകരിക്കുകയും ചെയ്യും. ഇസ്ലാമിനെ ജീവിതത്തിനെ ആ ജീവിതത്തിന്റെ അതിന്റെ ശരിയായ ട്രാഫിക്കിലൂടെ കൊണ്ടുപോകുവാൻ വേണ്ടി അള്ളാഹു താല നിശ്ചയിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ. ഇനിയും തുടർന്ന് അത് വരുന്നുണ്ട്. ബാക്കി വിശദാംശങ്ങൾ ഇൻഷാ അള്ളാഹ് നമുക്ക് നാളെ ആകാം. ഇന്ന് തന്നെ സമയം കവിഞ്ഞിരിക്കുന്നു. ഈ ആയത്തുകളുടെ ഒക്കെ ഒരു പ്രശ്നം നടുക്ക് വെച്ച് നിർത്താൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ടുകൂടിയാണ് സമയം കവിയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ നിയമങ്ങളെ ശരിയായി മനസ്സിലാക്കുവാനും അത് പാലിക്കുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് എല്ലാവർക്കും തലാഖിനെ കുറിച്ച് ചിന്തിക്കുകയേ വേണ്ടതില്ലാത്ത വിധം സുഖസുന്ദരമായ സന്തോഷകരമായ കുടുംബജീവിതം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ചില ആളുകൾ പ്രത്യേകം പ്രാർത്ഥിക്കണം രോഗത്തിന്റെ പേരിൽ, വളരെ സീരിയസ് ആയ ആളുകൾ പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് മെസ്സേജ് അയക്കുകയും വിളിച്ചു പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അള്ളാഹു ആ സഹോദരങ്ങളുടെ രോഗം എത്രയും പെട്ടെന്ന് ശിഫയാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെ എല്ലാവരെയും അള്ളാഹു മാരക രോഗങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാവട്ടെ. اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقه ونظرا اللهم اجعل القران ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامه انك لا تخلف الميعاد ربنا هب لنا من لدنك رحمه وَهَيِّئْ لَنَا مِنْ أَمْرِنَا رَشَدًا اللَّهُمَّ انصُرْ مَنْ نَصَرَ دِينَ مُحَمَّدٍ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ وَاجْعَلْنَا مِنْهُمْ وَخْذُلْ مَنْ خَذَلَ دِينَ مُحَمَّدٍ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ وَلَا تَجْعَلْنَا مِنْهُمْ رَبَّنَا تَقَبَّلْ مِنَّا إِنَّكَ أَنْتَ السَّمِيعُ الْعَلِيمُ وَتُبْ عَلَيْنَا إِنَّكَ أَنْتَ التَّوَّابُ الرَّحِيمُ وَاغْفِرْ لَنَا يَا غَافِرَ الذُّنُوبِ صلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين السلام عليكم ورحمة الله